പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ മതാത്മക സംവിധാനങ്ങൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ നിയുക്തരായിരുന്ന മത നേതാക്കന്മാരെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മതനിയമങ്ങൾ അനുസരിക്കാൻ വ്രതബദ്ധരായ ഫരീസേയരെക്കുറിച്ച് നമ്മൾ കണ്ടു. മറ്റുള്ളവരിൽ നിന്ന് വേർതിട്ട് നിൽക്കുന്നവരെന്ന പേരിലാണ് ഫരീസേയർ അഥവാ പ്രീശ എന്നവർ അറിയപ്പെടുന്നത്. നിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നിയമങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിയമജ്ഞരെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്, മത നേതൃത്വത്തിലുള്ളൊരു വിഭാഗം സദ്ദുക്കായർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സദ്ദുക്കായർ അഥവാ സദുചി എന്ന വാക്ക് വരുന്നത് തന്നെ സാദോക്ക് എന്ന പേരിൽ നിന്നാണ്. ദാവീദ് പ്രധാന പുരോഹിതനായി നിയമിക്കുകയും പിന്നീട് ദാവീദിൻ്റെ മരണത്തിന് ശേഷം സോളമൻ രാജാവാകുമ്പോൾ സോളമൻ തൻ്റെ പ്രധാന പുരോഹിതനായി അംഗീകരിച്ച് അവരോധിക്കുകയും ചെയ്ത സാദോക്കിൻ്റെ വംശജർ എന്നാണ് സദ്ദുക്കായർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പൊതുവെ കരുതുന്നു. സാദോക്ക് വംശജരാണ് സദ്ദുക്കായർ. പ്രവാസത്തിന് ശേഷം ഇവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായി. സോളമൻ്റെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ സാദോക്കൻ്റെ വംശജർ മാത്രമാണ് പിന്നീട് ഇസ്രായേലിൽ പുരോഹിതന്മാരായി പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലിലെ പ്രധാന പുരോഹിതന്മാരും പുരോഹിത പ്രമുഖന്മാരുമെല്ലാം ഈ സാദോക്ക് വംശജരായ സദ്ദുക്കായർ ആയിരുന്നു. സദ്ദുക്കായരുടെ സ്വഭാവം എന്താണ്, എന്താണ് അവരുടെ സവിശേഷതകൾ? ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു. ദാവീദ് അപ്പോയിൻ്റ് ചെയ്ത, ദാവീദ് നിശ്ചയിച്ച, സോളം അംഗീകരിച്ച പുരോഹിതനായ സാദോക്കൻ വംശജരാണവർ. അവർ പ്രവാസത്തിന് ശേഷം പുരോഹിതന്മാരായി തുടർന്നു. മക്കബായ വിപ്ലവത്തിൻ്റെ കാലത്ത് ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേരുന്ന ഒരു മനോഭാവമായിരുന്നു സദ്ദുക്കായർക്കുണ്ടായിരുന്നത്. പൊതുവെ ഒന്നിനും വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. നിയമമനുസരിക്കും, അത് എഴുതപ്പെട്ട നിയമങ്ങൾ മാത്രമേ അനുസരിക്കുകയുള്ളൂ. ഫരിസേയരെ പോലെ എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളിലൊന്നും അവർക്ക് വലിയ വിശ്വാസമില്ല. നിയമങ്ങളാണെങ്കിലും മോശയുടെ നിയമങ്ങൾ, ബൈബിളിൻ്റെ ആദ്യത്തെ 5 അധ്യായങ്ങൾ, 5 പുസ്തകങ്ങൾ, അതാണ് അവർ പ്രാധാന്യമായി കണക്കാക്കിയിരുന്നത്. പഞ്ചഗ്രന്ഥത്തിലെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് വലിയ ഭക്തിയുള്ളവരാണ് സദ്ദുക്കായെന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. പുരോഹിത നേതൃത്വം മുഴുവനും ഈ സദ്ദുക്കായൽപ്പെട്ടവരായിരുന്നു. അവർ തന്നെയായിരുന്നു യവന സംസ്കാരത്തോട് വലിയ താല്പര്യം കാണിക്കുകയും പിന്നീട് റോമക്കാരുടെ കൂട്ടുചേരുകയും ഒക്കെ ചെയ്തത്. ഹെറോദേസിൻ്റെ ഭരണകാലത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ടായില്ല. പ്രധാന പുരോഹിതന്മാർ സദ്ദുക്കായരായിരുന്നുവെങ്കിലും അവരെ ഹെറോദേസും കാര്യമായി വിശ്വസിച്ചിരുന്നില്ല. ഹെറോദേസ് രാജാവിൻ്റെ മരണത്തിന് ശേഷം സദ്ദുക്കായർ പൊതുവെ റോമക്കാരോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. റോമക്കാരോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ആനുകൂല്യം നേടുകയും ചെയ്തിരുന്നവരാണ് സദ്ദുക്കായർ. അവർ യവന സംസ്കാരം സ്വന്തമാക്കിയവരാണ്. വിജാതീയരുടേതായ ചിന്താഗതികളും ഒരുപക്ഷേ ജീവിതശൈലിയുമൊക്കെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു വിഭാഗമായിരുന്നു സദ്ദുക്കായർ. തറലി സെക്യുലറൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിൻ്റെ അരൂപി പൂർണ്ണമായി സ്വീകരിച്ച ഒരു വിഭാഗം സദ്ദുക്കായർ എന്ന് അവരെ വിളിക്കുന്നു. ഇവരുടെ ചിന്താഗതിയിൽ മരണത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളതായി അവർ കരുതുമായിരുന്നില്ല. അദൃശ്യമായ ഒരു ആത്മാവുണ്ടെന്നോ മരണത്തിന് ശേഷം മനുഷ്യൻ ജീവനിൽ തുടരുമെന്നോ പുനരുത്ഥാനമുണ്ടാകുമെന്നോ ഒന്നും അവർ കരുതുമായിരുന്നില്ല. മനുഷ്യന് യുക്തിപരമായി തെളിയിക്കാനും നിർണയിക്കാനും കഴിയാത്ത കാര്യങ്ങളിലൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. പൊതുവെ യുക്തിവാദികളും ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരുമായിരുന്നു സദ്ദുക്കായർ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നവർ വിചാരിച്ചിരുന്നു. നാളെ എന്തു സംഭവിക്കുമെന്നറിയില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതവുമില്ല. ഈ സാഹചര്യത്തിൽ ഇന്ന് കഴിയുന്നത്ര സുഖമായി സന്തോഷമായി ജീവിക്കുക, ഇതായിരുന്നു സദ്ദുക്കായരെ സംബന്ധിച്ച പൊതുവായ ഒരു നിലപാട്, പൊതുവെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ വിധിയിലും വലിയ വിശ്വാസമൊന്നും അവർ കൽപ്പിച്ചിരുന്നില്ല. ഓരോരുത്തരും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് സ്വന്തം കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടുമാണ് എന്നവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ദൈവത്തെയും വിധിയെയും പഴിക്കാതെ, പ്രാർത്ഥനയിലും ദൈവത്തിലും ആശ്രയിക്കാതെ, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് ജീവിക്കുക, ഇതായിരുന്നു സദ്ദുക്കാരുടെ പൊതുവെ ഒരു നിലപാട്. ദൈവത്തിൽ വിശ്വസിക്കുകയില്ലെന്നോ ആശ്രയിക്കുകയില്ലോ എന്നോ അല്ല, ജീവിതത്തിലുണ്ടാകുന്ന അത്യാഹിതങ്ങളെയൊന്നും ദൈവത്തിൻ്റെ ശിക്ഷയായോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിജയങ്ങളെ ഇതിന് സമ്മാനമായോ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പ്രകൃതിയുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് തികഞ്ഞ യുക്തിവാദികളായി കഴിയുന്നവരായിരുന്നു സദ്ദുക്കായരിൽ ഒരു നല്ല പങ്ക്. ഇവരെക്കുറിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറയുക, 12:18 പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദ്ദുക്കായർ യേശുവിനെ സമീപിച്ചു. നമുക്ക് അറിയാവുന്നതാണ് അവർ ചോദിച്ച ചോദ്യം. പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഫരീസേയർ, പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദ്ദുക്കായർ, ഇവർ തമ്മിലുള്ള വാഗ്വാദം നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും കാണും. പൗലോസിനെ വിചാരണ ചെയ്ത സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ പൗലോസ് തന്നെ ഈ പ്രശ്നം എടുത്തിടും. പുനരുത്ഥാനത്തിനുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ, പുനരുത്ഥാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഫരീസേയർ പൗലോസിനെ അംഗീകരിക്കുകയും പൗലോസിന് വേണ്ടി വാദിക്കുകയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന സദ്ദുക്കായർ എതിർക്കുകയും ചെയ്യുന്നതായിട്ട് പറയും. ഇവിടെ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞ് സദ്ദുക്കായരെക്കുറിച്ച് പറയും. അപ്പോൾ സദ്ദുക്കായരുടെ പ്രത്യേകത, അവർ പുനരുത്ഥാനത്ത് വിശ്വസിക്കുന്നില്ല, അദൃശ്യരായ ആത്മാക്കളിലോ മരണാന്തര ജീവിതത്തിലോ വിശ്വാസമുണ്ടായിരുന്നില്ല. അവരെ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഒരു സ്ത്രീയുടെ കഥ, 7 ഭാര്യയായിരുന്ന ഒരു സ്ത്രീയെ, ഭർത്താക്കന്മാരെല്ലാം മരിച്ചു, അവസാനം സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ 7 ആരുടെ ഭാര്യയായിരിക്കും അവൾ എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്. 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ദൈവത്തിൻ്റെ ശക്തി അറിയുന്നില്ല, വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു സദ്ദുക്കായരുമായി സംസാരത്തിലേർപ്പെടുക. സദ്ദുക്കായർ യേശുവിനെ എതിരെത്തിരുന്നു. പക്ഷേ ഫരിസേയരെയോ നിയമജ്ഞരെയോ പോലെ വലിയൊരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയിരുന്നു എന്ന് പറയാനാവില്ല. യേശുവിന് സദ്ദുക്കായരോടുണ്ടായിരുന്നതും പൊതുവെ ഒരു അനുഭാവത്തിൻ്റെ അഥവാ അനുകമ്പയുടെ നിലപാടായിരുന്നു. തെറ്റുപറ്റിപ്പോകുന്നു അറിയാത്തതിൻ്റെ പേരിൽ. ഇങ്ങനെയുള്ള സദ്ദുക്കായരിൽ നിന്നാണ് പ്രധാന പുരോഹിതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലിലെ മത നേതൃത്വം മുഴുവനും, പുരോഹിതന്മാർ മിക്കവാറും എല്ലാവരും തന്നെ ഈ സദ്ദുക്കായരിൽപ്പെട്ടവരായിരുന്നു. യേശുവുമായി സംഘട്ടനത്തിലേർപ്പെട്ട ഒരു വിഭാഗമാണ് സദ്ദുക്കായർ. പക്ഷേ ഫരീസേയരോളം തന്നെ ശത്രുത മനോഭാവം വെച്ചു പുലർത്തിയിരുന്നു എന്ന് തോന്നുന്നില്ല. നമ്മൾ യഹൂദ നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഭാഗമാണ് എസ്സേൻ സന്യാസികൾ എന്നറിയപ്പെടുന്നത്. ഇവർ സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. സുവിശേഷങ്ങളിൽ ഈ സന്യാസ വിഭാഗത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. പക്ഷേ സുവിശേഷങ്ങളിൽ ഇവരുടെ സാന്നിധ്യം അദൃശ്യമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സാന്നിധ്യത്തെക്കാൾക്കുള്ള അവരുടെ സ്വാധീനം ഇസ്രായേലിലെ ഇസ്രായേൽ ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ച ഒരു സന്യാസ വിഭാഗമാണ് എസ്സേൻ സന്യാസികൾ. ആരാണിവർ? എന്താണ് അവരുടെ ഉത്ഭവം? എന്താണ് അവരുടെ പ്രവർത്തന ശൈലി? ഇവരെക്കുറിച്ച് നമുക്ക് അധികമായി അറിവ് കിട്ടിയത് 1947 മുതലാണ്. 1947 ചാവുകടലിൻ്റെ തീരത്തുള്ള മലകളിലെ ഗുഹകളിൽ കണ്ടെത്തിയ കുറേ ചുരുളുകളാണ് ഈ സന്യാസ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകിയത്. ഖുമ്രാൻ എന്ന് അറിയപ്പെടുന്ന പ്രദേശത്തിനടുത്ത് ആടുമേയിച്ചിരുന്ന അറബി ബാലന്മാർ കാണാതെ പോയ ആടിനെ തേടി ഗുഹകളിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒളിച്ചു വച്ചിരുന്ന വലിയ മൺകലങ്ങൾ കണ്ടെത്തുകയും ആ വലിയ കലങ്ങളിലുണ്ടായിരുന്ന ചുരുളുകൾ അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ബൈബിളിനെ സംബന്ധിച്ചും ഇസ്രായേൽ ചരിത്രത്തെ സംബന്ധിച്ചും വളരെയേറെ പുതിയ അറിവുകൾ നൽകിയ ചാവുകടൽ ചുരുളുകൾ എന്നറിയപ്പെടുന്ന ചുരുളുകളാണ് 1947 മുതൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 14 ഗുഹകളിൽ നിന്നായി 1000 ചുരുളുകൾ ഇതിനിടയ്ക്ക് ലഭ്യമായി. ശാസ്ത്രകാരന്മാർ അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചുരുളുകളിൽ നിന്ന് ഒരു പ്രത്യേക സന്യാസ വിഭാഗത്തെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭിക്കും. എസ്സേൻ സന്യാസികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫരിസേയ സമൂഹം പോലെ തന്നെ വളരെ ശക്തമായി നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. മക്കവായ വിപ്ലവത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇവരുടെയും ഉത്ഭവം. ഹസിദേയർ എന്നറിയപ്പെടുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടവരായിരുന്നു ഇവർ. ഫരീസേയർ മക്കവായരോട് തെറ്റിപ്പിരിഞ്ഞതുപോലെ തന്നെ മക്കവായ അഥവാ ഹസ്മുനയ്യ രാജവംശത്തിൽ നിന്ന് അകന്നുപോയവരാണ് ഈ യസേൻ സന്യാസ വിഭാഗം. കാരണം എന്തിനു വേണ്ടി തങ്ങൾ യുദ്ധം ചെയ്യുകയും വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവോ ആ ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി മക്കവായർ തന്നെ നീങ്ങുന്നുവെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു വിഭാഗം അവരിൽ നിന്ന് അകന്നുപോയത്. നീതിയുടെ പ്രബോധകൻ, ടീച്ചർ ഓഫ് റൈച്ചുവസ്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവരുടെ നേതാവ്. മക്കവായരുടെ ചെയ്തികളെ വളരെ രൂക്ഷമായി വിമർശിച്ചു അദ്ദേഹം. അദ്ദേഹത്തോട് കൂടെ പോകാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അവർ ജെറൂസലമിൽ നിന്ന് മരുഭൂമിയിലേക്ക് പിൻവാങ്ങി. പക്ഷേ അവരുടെ അസ്തിത്വം തന്നെ മക്കവായ നേതൃത്വത്തിന് ഒരു ഭീഷണിയായി അനുഭവപ്പെട്ടു. കാരണം ജനങ്ങളുടെ ഇടയിൽ തങ്ങൾ അപഹാസ്യരായിത്തീരുന്നുവെന്ന് മക്കവായർക്ക് തോന്നി. തന്നെയുമല്ല, ഈ ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായും അവർക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഈ സമൂഹത്തിനെതിരെ തിരിയുകയും അവരുടെ ഗുരുവിനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വ്യക്തികൾ, ഈ സമൂഹം ഡമാസ്കസിലേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുക. റോമക്കാർ പലസ്തീനായിൽ ഭരണം ആരംഭിച്ചതിന് ശേഷം, BC 63 ശേഷമാണ് ഇവർ മടങ്ങി വരുന്നത്. മടങ്ങി വന്നത് ചാവുകടലിൻ്റെ തീരത്ത്, വടക്കേ തീരത്ത് ഖുമ്രാൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വാസമുറപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു താമസം ഉറപ്പിച്ചു, ഒരു സമൂഹമായി ഒരു വളർന്നു. ഏതാണ്ട് 5000 പേര് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇവരുടെ പ്രത്യേകത, നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക എന്നതൊരു സവിശേഷതയാണ്. നിയമമനുസരിച്ചുകൊണ്ട് മിശിഹ രാജാവിന് വേണ്ടി വഴിയൊരുക്കുക, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുക തങ്ങളുടെ ദൗത്യമായി അവർ കണ്ടു. അവർ ആയുധം ഉപയോഗിക്കുമായിരുന്നില്ല, യുദ്ധം ഉപയോഗത്തിന് അവർ തയ്യാറാവുകയുമില്ല. അവരൊരുങ്ങിയത് ഒരു ആധ്യാത്മിക യുദ്ധത്തിന് വേണ്ടിയാണ്. നിയമങ്ങൾ കർശനമായി പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് തിന്മയുടെ എല്ലാ ശക്തികൾക്കുമെതിരെ ശക്തമായ ഒരു സംഘടനത്തിന് തങ്ങളെ തന്നെ ഒരുക്കുക, അതിനുവേണ്ടിയ നിയമങ്ങളും അവർ കണ്ടുപിടിച്ചു. അവരുടെ ലിഖിതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യുദ്ധത്തിൻ്റെ നിയമസംഹിത എന്ന് പറയുന്ന വാർസ് സ്ക്രോൾ എന്നറിയപ്പെടുന്ന ചുരുൾ. അവരുടെ ജീവിത വീക്ഷണം, ജീവിതചര്യകൾ, നിയമങ്ങളെല്ലാം കമ്മ്യൂണിറ്റി റൂൾ എന്നറിയപ്പെടുന്ന സമൂഹത്തിൻ്റെ നിയമ അവലി എന്നൊരു ചുരുളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് അവരുടെ സന്യാസ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ രൂപങ്ങൾ നമുക്ക് ലഭിക്കും. അവർ അവിവാഹിതരായിരുന്നു. തങ്ങളുടെ സ്വത്ത് വസ്തുവകകൾ മുഴുവനും സമൂഹത്തെ ഏൽപ്പിക്കുമായിരുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് 100-200 പേരുടെ സംഘങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. നിയമാനുഷ്ഠാനത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അനേകം തവണ തങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുക, നിയമങ്ങളെല്ലാം പഠിക്കുക, കർശനമായി അനുസരിക്കുക, വലിയ തപശ്ചര്യകൾ അനുഷ്ഠിക്കുക, ഇതെല്ലാം ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് തങ്ങളുടേതായ ഒരു ജീവിത രീതിയാണ്, തങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത് മരുഭൂമിയിൽ. ഈ സന്യാസ സമൂഹത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ ദീർഘമായ പരിശീലനം നടത്തേണ്ടതുണ്ടായിരുന്നു. പരിശീലനങ്ങളെല്ലാം കഴിയുമ്പോൾ സന്യാസം പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി അവരുടെ ഒരു അംഗമായിത്തീരും. ആ സന്യാസ സമൂഹം ഖുമ്രാനിൽ തന്നെ ജീവിക്കും. അവിടെ തന്നെ അവർ മരിച്ച് അടക്കപ്പെടുകയും ചെയ്യും. അവർ വിവാഹിതരായിരുന്നില്ല, മാംസം ഭക്ഷിക്കുമായിരുന്നില്ല, പരിപൂർണമായും സസ്യാഹാരം മാത്രമാണ് അവർ കഴിച്ചിരുന്നത്. പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ പഠനക്കളരിയുണ്ടായിരുന്നു അവർക്ക്. ആ പഠനക്കളരിയിൽ നിയമങ്ങൾ കർശനമായി പഠിക്കുമായിരുന്നു. അത് തന്നെയുമല്ല, ബൈബിൾ ചുരുളുകളിൽ എഴുതി സൂക്ഷിക്കുക ഇവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. ബൈബിളിൻ്റെ പകർപ്പുകൾ എഴുതുക, ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കുക, അതും അവരുടെ തന്നെ ഒരു ജോലിയായിരുന്നു. ഇങ്ങനെ അവർ എഴുതി വെച്ച ലിഖിതങ്ങളാണ് ചുരുളുകളിലാക്കി മലയിൽ, ഗുഹകളിൽ ഒളിച്ചു വെച്ചിരുന്നത്. AD 70 ഈ സമൂഹത്തെ റോമൻ സൈന്യം കടന്നാക്രമിച്ചു. AD 66 ഉണ്ടായ യഹൂദ വിപ്ലവത്തിൻ്റെ സമാപനമെന്ന നിലയിൽ ഖുമ്രാനിലും റോമക്കാർ കടന്നു വന്നു. റോമക്കാരുടെ ആക്രമണം ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഈ സന്യാസികൾ തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമായ ചുരുളുകൾ, അത് ബൈബിൾ വ്യാഖ്യാനങ്ങളാവാം, ബൈബിളിൻ്റെ പകർപ്പുകളാവാം, തങ്ങളുടെ ജീവിതശൈലികളെക്കുറിച്ചുള്ള നിയമസംഹിതകളായിരിക്കാം, ഈ ചുരുളുകളെല്ലാം വലിയ കലങ്ങളിലാക്കി മലമുകളിലെ ഗുഹകളിൽ ഒളിച്ചു വെച്ചു. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അത് കിട്ടുക, 1947 മുതൽ. ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു സന്യാസ സമൂഹം, ഇവർക്ക് പുറത്തധികം കടന്നു വരാറുണ്ടായിരുന്നില്ല, അവരെക്കുറിച്ച് ബൈബിൾ പരാമർശവുമില്ല. പക്ഷേ ഇവരുടെ ജീവിത ശൈലിയും അവരുടെ ജീവിത രീതിയും അവരുടെ വീക്ഷണങ്ങളുമൊക്കെ പലസ്തീനായിൽ പൊതുവെ സ്വാധീനം ചെലുത്തിയിരുന്നു. പൂർണ്ണമായും സന്യാസം സ്വീകരിച്ചവരാണ് ഖുംറാൻ വസിച്ചിരുന്നത്. അവിടെ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടുത്ത കാലത്ത് സ്ത്രീകളുടെ ചില അസ്ഥികൂടങ്ങളും അവിടെ കണ്ടെത്താൻ ഇടയായി. അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം, ഒരുപക്ഷെ സ്ത്രീകളുടേതായ വിഭാഗങ്ങളും അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ അവിവാഹിതരായി ജീവിച്ചിരുന്ന സന്യസ്തർ, അവരുടെ ചൈതന്യം സ്വീകരിച്ച് പലസ്യാൽ ജീവിച്ചിരുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു എന്നിന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. വിവാഹിതരെങ്കിലും അവിവാഹിതരെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ, ഇപ്രകാരം ഒരു ജീവിതത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും ജീവിതം. എസ് എൻ സന്യാസികളായിരുന്നു അവർ എന്നാരും അവകാശപ്പെടുന്നില്ല. സ്നാപക യോഹന്നാൻ ഉദാഹരണത്തിന് മരുഭൂമിയിലായിരുന്നു എന്ന് പറയും. എങ്ങനെ ഒരു വ്യക്തി തനിച്ച് മരുഭൂമിയിൽ വസിച്ചു എന്നൊന്നും ആരും പറയാറില്ല. പക്ഷേ ഒരുപക്ഷേ ഈ എസ് എൻ സന്യാസ വിഭാഗവുമായി ബന്ധപ്പെട്ടായിരിക്കാം സ്നാപകൻ ജീവിച്ചത്, പരിശീലിച്ചത്. സ്നാപകൻ്റെ പ്രബോധനങ്ങളിലും യേശുവിൻ്റെ പ്രബോധനങ്ങളിലും ഈ എസ് എൻ സന്യാസികളുടെ പ്രബോധനങ്ങളുമായി ഒത്തിരി സാമ്യം കാണും ജീവിതശൈലിയിലും. നേരിട്ടൊരു ബന്ധമില്ല എങ്കിലും, നേരിട്ട് ബന്ധം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എങ്കിലും, ഈ യേശുവിൻ്റെ മുന്നേറ്റവും എസ് എൻ സന്യാസികളുടെ ജീവിതവും തമ്മിൽ സാമ്യവും ബന്ധവും ഉണ്ടായിരുന്നു കാണാം. ഒരുപക്ഷെ യേശുവിനെ അന്വേഷിച്ചു വന്ന സ്നാപക ശിഷ്യന്മാരായ യോഹന്നാനും ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടവരായിരുന്നിരിക്കാം. യഹൂദ വിപ്ലവത്തിൻ്റെ അവസാനം റോമക്കാർ പലസ്തീന കീഴടക്കിയതോടുകൂടി ഈ സമൂഹവും അപ്രത്യക്ഷമായി. പക്ഷേ അവരുടെ സ്വാധീനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവരുടെ ജീവിതശൈലിയിലൂടെ, അവരെഴുതി വെച്ചിരുന്ന രേഖകളിലൂടെ, സർവോപരി അവർ പ്രചരിപ്പിച്ച ആ ഒരു വീക്ഷണത്തിലൂടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, 2 വ്യത്യസ്ത വീക്ഷണങ്ങൾ ഞങ്ങൾ ഇന്ന് കാണുകയുണ്ടായി. പുരോഹിത നേതൃത്വം ദൈവത്തിൽ നിന്നകന്ന് ലൗകിക മാനദണ്ഡങ്ങളനുസരിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി അധികാരം കൈയടക്കി ജീവിച്ചപ്പോൾ, അതിൽ നിന്നകന്ന് മരുഭൂമിയിൽ ഏകാന്തവാസത്തിൽ പ്രായശ്ചിത്തവും പരിഹാര പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ എസ് എൻ സമൂഹം, കർത്താവേ, അങ്ങേക്ക് വഴിയൊരുക്കാനായി എസ് എൻ സന്യാസികൾ ചെയ്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളും അങ്ങേക്ക് വഴിയൊരുക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന ആഹ്വാനം ഞങ്ങൾ സ്വീകരിച്ച് അങ്ങയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങളെ തന്നെ ഒരുക്കാനുള്ള കൃപ അവിടെ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.